ക്രിസ്തുവിനെ എന്നെ ധാരാളമായി ബലപ്പെടുത്തിയ ഒരു പാട്ടിന്റെ വരികൾ പാടിക്കൊണ്ട് ഞാൻ അധികത്തിന് കിടക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അധികം പേർക്ക് ഈ പാട്ട് അറിയത്തില്ലായിരിക്കാം. ട്രൈ ടു ലേൺ.
എൻ ജീവനാളെല്ലാം എൻ ആഗ്രഹവും നീ, എൻ ദിനരാത്രികളിൽ ഞാൻ നിന്നോടാകട്ടെ, നിന്ദയോത്തമം ജീവനെക്കാളെനിക്ക് എന്ന തരങ്ങൾ വാഴ്ത്തും ജീവകാലമൊക്കെയും ദൈവമേ നീ എൻ ദൈവം അന്വേഷിക്കും പ്രഭാതേ, ദൈവമേ നീ എൻ ദൈവം.
സഹോദരങ്ങളെ, കർത്താവിനോട് പാടുന്ന പാട്ടുകൾ വളരെ അർത്ഥവത്തായ ഗാനങ്ങളാണ്. അത് കർത്താവിനോടാണ് നാം പാടുന്നത്. വി ആർ സിംഗിങ് ടു ദ ലോർഡ്. ആ പാട്ടുകള് എന്റെ ജീവിതത്തിൽ എപ്പോഴും വലിയ ബലമായിരുന്നു. നാളുകൾ കഴിയുന്തോറും നമ്മുടെ പാട്ടുകളും സ്തുതികളും സങ്കീർത്തനങ്ങളും സ്തോത്രങ്ങളും വർദ്ധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15:8 വാക്യം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. John 15:8.
നിങ്ങൾ വളരെ ബലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും.
നിങ്ങൾ വളരെ ബലം കായ്ക്കുന്നത് കൊണ്ട് എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. 5 പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രിയ സ്വരങ്ങളെ, ശ്രദ്ധയോടെ ആയിരിക്കാം. പരിചയമുള്ളൊരു വേദഭാഗമായതുകൊണ്ട് ശ്രദ്ധിക്കാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വന്നേക്കാം. എന്നാൽ യോഹന്നാൻ 15 വളരെ ജീവിതത്തെ, അനേക ജീവിതങ്ങളെ കർത്താവ് കൊടുത്ത വെളിപ്പാട് അവരുടെ ജീവിതങ്ങളെയൊക്കെയും റെവല്യൂഷനൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഒരു വെളിപ്പാടാണ് എനിക്ക് വേണ്ടത്. ഈ യോഹന്നാൻ 15 മുന്തിരിവള്ളിയും കൊമ്പുകളെ കുറിച്ചുള്ള ഒരു അറിവല്ല, ഒരു പുതിയ ഇൻഫർമേഷൻ അല്ല, അതൊരു വെളിപ്പാടായിട്ട് എന്റെ ഹൃദയത്തിൽ നീ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്സ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ബൈബിളിൽ ഞാൻ വായിക്കുന്നു, ഐ ആം ദ വൈൻ ഇറ്റ് സെൽഫ്, യു ആർ ദ ബ്രാഞ്ചസ്. ഇറ്റ് ഇസ് ദ മാൻ ഹു ഷെയർസ് മൈ ലൈഫ് ആൻഡ് ഹൂസ് ലൈഫ് ഐ ഷെയർ പ്രോസ് ഫ്രൂട്ട്ഫുൾ. അവിടെ പറയുന്നത്, എ മാൻ ഹു ഷെയർസ് മൈ ലൈഫ്, എന്റെ ജീവൻ ഷെയർ ചെയ്യുകയും ഞാൻ അവനുമായി ജീവൻ പങ്കിടുകയും ചെയ്യുമ്പോൾ അവൻ ധാരാളം ഫലം കായ്ക്കും. പ്രൈസ് ദ ലോർഡ്. അടുത്ത 8 വാക്യം, ബട്ട് ഇഫ് യു ലിവ് യുവർ ലൈഫ് ഇൻ മീ ആൻഡ് മൈ വേർഡ്സ് ലിവ് ഇൻ യുവർ ഹാർട്ട്, യു ക്യാൻ ആസ്ക് വാട്ട് എവർ യു ലൈക്ക് ആൻഡ് ഇറ്റ് വിൽ കം ട്രൂ ടു യു. യേശുവിന്റെ ജീവൻ ഷെയർ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം. യേശു ആദ്യമായിട്ട് ഒരാളെ വിളിക്കുമ്പോൾ പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അനുഗമിച്ചവരോട് പറഞ്ഞു, എബൈഡ് ഇൻ മീ, എന്നിൽ വസിക്കുക. ഇറ്റ്സ് എ ലിവിംഗ് റിലേഷൻ. അതൊരു ജീവനുള്ള ഒരു റിലേഷനാ. അതൊരു ഒരു ഇറ്റ്സ് എ റിലേഷൻ. ഞാൻ പറയുന്നത് 11 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്, എബൈഡ്, എന്നിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ. അതിന്റെ മറ്റ് പരിഭാഷകൾ പറയുന്നു, സ്റ്റേ ഇൻ മീ, റിമൈൻ ഇൻ മീ, കണ്ടിന്യൂ ഇൻ മീ. എന്താണ് ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം? യേശുവിൽ തന്നെ മാറാതെ വസിപ്പീൻ എന്നാണ് തിരുവചനത്തില് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ തിരുവചനത്തിൽ നമ്മൾ കേട്ടു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ശോധന ചെയ്തവർക്കായി സ്തോത്രം. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നാം ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിക്കുന്നു എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവീൻ. പ്രിയസുഹൃത്തുക്കളെ, നമുക്ക് പത്രോസിനുണ്ടായിരുന്നൊരു ടെൻഡൻസി, ക്രിസ്ത്യ ജീവിതം എപ്പോഴും നമ്മെ ഉത്സാഹിപ്പിക്കുന്നത് ലെറ്റ് അസ് ലുക്ക് ടു ജീസസ് ദി ഓതർ ആൻഡ് ദി ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർത്തി വരുത്തുന്ന യേശുവിനെ തന്നെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. പത്രോസിന് ഒരു ഒരു പ്രോബ്ലം നമുക്കുണ്ടത്, പത്രോസ് വെള്ളത്തിന് മുകളിലൂടെ നടന്നു, അവൻ യേശുവിനെ നോക്കിക്കൊണ്ട് നടന്നപ്പോൾ അവൻ അതിന്റെ മുകളിലൂടെ ജയകരമായിട്ട് നടന്നു. എന്നാൽ ബൈബിൾ പറയുന്നു അവൻ കാറ്റ് കണ്ടു. കാറ്റ് കാണണമെങ്കിൽ എങ്ങോട്ട് നോക്കണം? താഴോട്ട് നോക്കണം. അവൻ കാറ്റ് കണ്ടു പേടിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നടന്നവൻ പിന്നെ സാഹചര്യങ്ങൾ നോക്കിയവൾ എന്ത് സംഭവിച്ചു? താഴോട്ട് പോയി. പക്ഷെ പത്രോസിനെ കുഴപ്പം പിന്നെ ഉണ്ടായിരുന്നു. പത്രോസിനെ ദൈവം റെസ്റ്റോർ ചെയ്ത് യോഹന്നാൻ 21 പറയുന്നുണ്ട്, യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പത്രോസ് ഇങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ അറിയുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കർത്താവ് ഒരു പ്രോബസി പറഞ്ഞു അവനോട്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി, വയസ്സനായ ശേഷം നിന്റെ കൈ നീ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടുകയും നിന്റെ മരണം കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് യോഹന്നാൻ യേശുവിനെ അല്ല ഈ പത്രോസ് യേശുവിന്റെ മുഖത്തേക്ക് നോട്ടം ഒരു നിമിഷം നോക്കിയിട്ട് അതിൽ ഒരാൾ നടന്നു വരുന്നുണ്ട്, ആരായിരുന്നറിയോ? യോഹന്നാൻ. യോഹന്നാന്റെ മുഖത്തോട്ട് ഒരു നോട്ടം നോക്കി. എന്റെ കർത്താവേ ഇവൻ എന്ത് ഭാവിക്കും? കർത്താവ് ശാസിക്കുന്നുണ്ടോ അവിടെ? രണ്ട് ടെംപ്റ്റേഷൻ ആണ് നമുക്കുള്ളത്. ഒന്ന്, സാഹചര്യങ്ങളിലേക്ക് നോക്കാൻ കർത്താവ് അവിടെ ശാസിക്കുന്നുണ്ട് പത്രോസിനെ. രണ്ട്, മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇവരൊക്കെ യേശുവിൽ വസിക്കുന്നവരാണോ, ഇവരൊക്കെ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നവരാണോ എന്ന് ഉള്ള ടെൻഡൻസി മാറ്റിക്കളഞ്ഞിട്ട് കർത്താവ് ചോദിച്ചു, ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എന്റെ ആഗ്രഹം നിനക്ക് എന്നാന്ന് ചോദിച്ചു. അപ്പൊ ഇവരെല്ലാം കൂടെ പറഞ്ഞൊരു പുതിയ കഥയുണ്ടാക്കി. യോഹന്നാൻ എന്ത് ചെയ്യത്തില്ല? മരിക്കത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ യോഹന്നാൻ 15:1-12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് നാല് കാര്യങ്ങളാണ്. ഒന്ന്, ജീസസ് ദ ട്രൂ വൈൻ. ശ്രദ്ധിച്ചിരുന്നോ? ജീസസ് ദ ട്രൂ വൈൻ, സാക്ഷാൽ മുന്തിരി വള്ളിയായ യേശു. രണ്ട്, ഗോഡ് ദി ഫാദർ ദ ഗാർഡനർ, പിതാവായ ദൈവം ആരാണ്? തോട്ടക്കാരൻ. മൂന്ന്, വി ആർ ദ ബ്രാഞ്ചസ്, നമ്മൾ ആരാണ്? കൊമ്പുകൾ. നാല്, ദ സാപ്പ്, അതിലൂടെ ഒഴുകുന്ന പരിശുദ്ധാത്മാവ്, അതിന്റെ ജീവരസം. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ജീവരസം തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുന്നത് ഇത് കർത്താവിന്റെ മുന്തിരിത്തോട്ടമാണ്, ദൈവസഭ കർത്താവിന്റെ മുന്തിരിത്തോട്ടമാണ്. ബൈബിൾ എല്ലായിടത്തും കാണുമ്പോൾ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നൊരു കാര്യം, ബൈബിൾ ആരെക്കുറിച്ച് പറഞ്ഞാലും സ്ട്രെസ് ചെയ്യുന്നൊരു കാര്യം, ഉദാഹരണത്തിന് യെശയ്യാവിന്റെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അടുത്ത വാക്യം എന്താണെന്നറിയാവോ? അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. യേശു എന്ത് പറഞ്ഞാലും, ദൈവവചനത്തിൽ എന്ത് പറഞ്ഞാലും ഇമ്മീഡിയറ്റ്ലി ഫലത്തിലേക്കാണ് അത്. അത് മറ്റ് പ്രവർത്തനങ്ങളിലേക്കോ മറ്റ് മാനിഫെസ്റ്റേഷനിലോ ഒന്നുമല്ല. ഫലമുണ്ടോ? നമുക്കറിയാം, യേശു പറഞ്ഞ ഉപമയിൽ പറയുന്നുണ്ട്, അത്തിവൃക്ഷം നട്ടു, എന്തിനാ നോക്കാൻ വന്നേ? ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അപ്പൊ ദൈവവചനത്തിൽ എല്ലായിടത്തും കർത്താവ് നോക്കുന്നത് ഫലമുണ്ടോ എന്നുള്ളതാ. ഫലം. ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവാത്മാവ് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അടുക്കൽ ഓരോ ബാസ്കറ്റുമായിട്ട് കടന്നു വരിക എന്നെങ്കിൽ ചിന്തിച്ചേ. ഇതൊരു ഞാനും നിങ്ങളും ഇവിടുന്ന് പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം ഓരോ മുന്തിരി വള്ളികളാ. യേശുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്നിരിക്കുന്ന ആ വള്ളികളാ. ഓക്കെ, ബാസ്കറ്റ് നമ്പർ 1, 1 ബാസ്കറ്റില് കർത്താവ് ഒട്ടിച്ചു വെച്ചു, ചെല്ലടുത്ത് ചെന്നപ്പോൾ നോ ഫ്രൂട്ട്, എന്തില്ല? ഫലമില്ല. തുടക്കം അതാ, ഫലം കായ്ക്കാത്ത കൊമ്പിനെയൊക്കെയും അവൻ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഇനി കമന്ററിയൊക്കെ ഒത്തിരി വായിക്കുന്നൊരു കാര്യം പറയാം. കമന്ററിക്കാരൊക്കെ ഒത്തിരി കാര്യം പറഞ്ഞു, അത് വെട്ടിക്കളയുക നീക്കിക്കളയുക എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ചൊരു അർത്ഥമുണ്ട്. അത് ഇച്ചിരി താഴോട്ട് കിടക്കുന്ന കൊമ്പിനെ വേറെ കൊമ്പിനോട്, ഇതൊന്നുമല്ല, ഫലം കായ്ക്കാത്ത കൊമ്പിനെ കർത്താവ് എന്ത് ചെയ്യും? വെട്ടിക്കളയും. സഹോദരങ്ങൾ, 1000 ബിലീവേഴ്സിനേക്കാൾ നല്ലത് ഒരു ശിഷ്യനാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ 10,000 ബിലീവേഴ്സ് വന്ന് വചനം കേട്ടു പോകുന്നേക്കാൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയും ആഗ്രഹവും രണ്ട് ശിഷ്യന്മാർ ദൈവത്തെ ആരാധിക്കുന്ന അത്രേ. പ്രൈസ് ദി ലോർഡ്. ക്വാളിറ്റിയാണ് ദൈവം നോക്കുന്നത്, ക്വാണ്ടിറ്റി വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നാമത്തെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആത്മാവിൽ നമ്മോട് നോക്കട്ടെ, ബാസ്കറ്റ് നമ്പർ 1 ഞാൻ? നോ ഫ്രൂട്ട്, ഒന്നുമില്ല പറിക്കാൻ. സെക്കൻഡ് ബാസ്കറ്റ് നമ്പർ 2, ലിറ്റിൽ ഫ്രൂട്ട്, അവിടെ ഇവിടെയൊക്കെ 1-2 മുന്തിരിങ്ങ, അത് ശരിക്കൊന്നുമല്ല, പറിച്ച് അതിനകത്തോട്ടിട്ടു. ചിന്തിച്ച സ്ലോലി കടന്നു പോകാം, ഞാൻ ഈ ഒന്നാമത്തെ കൂട്ടരാണോ രണ്ടാമത്തെ കൂട്ടരാണോ? മൂന്നാമത്തെ ആളുടെ അടുത്ത് കർത്താവ് ചെന്നിട്ട് ബാസ്കറ്റ് നമ്പർ 3 മോർ ഫ്രൂട്ട്. ആ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പഴങ്ങൾ എന്ത് ചെയ്യ, കുറച്ചുകൂടെ ഉണ്ട്. ബാസ്കറ്റ് നമ്പർ 4 മച്ച് ഫ്രൂട്ട്. ഫലമില്ല, ഫലം കായ്ക്കുന്നു, പിന്നെ മോർ ഫ്രൂട്ട് മച്ച് ഫ്രൂട്ട്. ഞാൻ ചോദിക്കും, നമുക്ക് ഇവിടെ ഒന്ന് പോസ് ചെയ്യാം, ഒരു നിമിഷം നമുക്ക് നിർത്താം. കർത്താവ് ഈ നാലെണ്ണത്തില് ഇവിടെ പറഞ്ഞ നാല് കൂട്ടത്തെ കുറിച്ചാണ് പറയുന്നത്? ഫലമില്ലാത്തവരുടെ കൂട്ടത്തിലാണോ, ഫലമുള്ളവരുടെ ഇച്ചിരി ഫലമുള്ളവരുടെ കൂട്ടത്തിലാണോ? ഫലങ്ങൾ ധാരാളമുണ്ട്. അടുത്തൊരു കൂട്ടര് മച്ച് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫലങ്ങളുണ്ട്, മറ്റുള്ളവർക്കും സപ്ലൈ ചെയ്യാനുള്ള ഫലങ്ങൾ ഉള്ള ഒരു കൂട്ടമായിട്ട് തീരണം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നമ്മൾ ഈ നാല് കൂട്ടരാണെങ്കിലും ഞാൻ അതിനെ ഡിസ്കറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഫലമില്ലാത്തവരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, കർത്താവ് പറഞ്ഞു എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കായ്പാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. ഫലം കായ്പാൻ ഇംപോസിബിൾ, തീരുമാനമെടുക്കാൻ കഴിഞ്ഞേക്കാം, ഫലം കായ്ക്കത്തില്ല. ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധിച്ചേക്കാം, ഫലം കായ്ക്കത്തില്ല. നമ്മൾ പറയായിരിക്കും, ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ബ്രദർ, അത് ഡിഫിക്കൽട്ട്, നോ ഇറ്റ് ഇസ് ഇംപോസിബിൾ. കർത്താവ് പറഞ്ഞു എന്നെ കൂടാ നിങ്ങൾക്ക്, അതെല്ലാരും പറഞ്ഞില്ല, എന്നെ കൂടാ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇനിയും പ്രിയ സൗരങ്ങളെ ഈ ഫലങ്ങളിലേക്ക് കടന്നു വരാം. എന്താണ് ഫലം? വേഗത്തിൽ പറഞ്ഞു പോകാം. ഫലമുണ്ടോ നോക്കിയാൽ മതി, ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുത്തന്നെ മാറ്റം വരുത്തി കടന്നു പോയാൽ ഈ മെസ്സേജ് കൊണ്ട് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയോജനമുണ്ടാകും. ആത്മാവിന്റെ ഫലം, ഗലാത്തി ലേഖനം 5:22 22-ാം വാക്യം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, ഒരു മിനിറ്റ്, സ്നേഹം, സ്നേഹമുണ്ടോ? പിന്നെ നമ്മൾ പറയുന്നെന്നറിയോ, എനിക്കെല്ലാരോടും സ്നേഹമല്ല, എനിക്കെല്ലാരോടും ഭയങ്കര സ്നേഹം. ഒത്തിരി പേര് പറയുന്ന, എനിക്കോ, എനിക്കെല്ലാരോടും ഭയങ്കര സ്നേഹമാണ്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഒരു കാര്യം ശ്രദ്ധിച്ച സൗരങ്ങളെ, ഈ ലോകവും ആത്മീയമായിട്ട് വ്യത്യാസമുണ്ട്. ആത്മീയലോകം എന്നുള്ള വാക്ക് തന്നെ തെറ്റ. ലോകത്തിന്റെ പ്രത്യേകത എപ്പോഴും ലോകം ചോദിക്കുന്നതെന്നറിയോ, വാട്ട് ഇസ് ദ റിസൾട്ട്? നിങ്ങളുടെ ബോസുമാരൊക്കെ നിങ്ങൾ ചോദിക്കും, വാട്ട് ഇസ് ദ റിസൾട്ട് ടുഡേസ് വർക്ക്? അല്ലെങ്കിൽ ഒരുത്ത കുറെ പേര് വേലയ്ക്ക് പോയി, ഫോൺ വിളിച്ചിട്ട് ഹലോ, വാട്ട് ഇസ് ദ റിസൾട്ട്? അവിടുത്തെ വേലയുടെ ഫലം എന്തായി? ബൈബിളിൽ റിസൾട്ട് എന്ന് പറഞ്ഞൊരു കാര്യമില്ല കേട്ടോ, ഉണ്ടെന്ന് കാണിച്ചു തരണേ. റിസൾട്ട്, പാപത്തിന് ശമ്പളമുണ്ട്, മരണം, ദ വേജസ്. ബൈബിൾ എപ്പോഴും റിസൾട്ട് അല്ല പറയുന്നത്, ബൈബിൾ പറയുന്നത് ഫ്രൂട്ടാണ്. ഹല്ലേലൂയ. റിസൾട്ട് ജീവനില്ലാതെ ഉണ്ടാക്കാം, ഫ്രൂട്ട് ജീവനുള്ള മുന്തിരിവള്ളിയായ യേശുവിൽ വസിച്ചെങ്കിൽ മാത്രമേ ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പ്രിയസഹോദരങ്ങളെ, ആത്മാവിന്റെ ഫലമോ എന്താണ്? സ്നേഹം, സന്തോഷം. നോക്കണേ, ആ കൊട്ടയിലോട്ട് നോക്കിയോണേ, കർത്താവ് വരുന്നത്, ഞങ്ങൾ ആരുമല്ല. സമാധാനം, സമാധാനം ഉണ്ടോ? ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണവുമില്ല. പ്രൈസ് ദ ലോർഡ്. ആത്മാവിന്റെ ഫലമുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ ചോദന ചെയ്താൽ മതി, എനിക്ക് ആത്മാവിന്റെ ഫലമുണ്ടോ? കർത്താവ്, എനിക്ക് ചിലതൊക്കെ ഉണ്ട്, ചിലതൊക്കെ ഇല്ല. ലിറ്റിൽ ഫ്രൂട്ട്. ആത്മാവിന്റെ ഫലമോ സ്നേഹം? നമ്മൾ പറഞ്ഞ് ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, നമ്മളിങ്ങനെ അവൻ ആ വാക്യ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പറയുമല്ലോ എന്നുള്ള ഗ്യാരണ്ടി ഇല്ല. അപ്പൊ അവൻ പഠിച്ചോലെ പഠിക്കരുത്. ആത്മാവിന്റെ ഫലം, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ലവ്, ജോയ്, പീസ്. ഇത് നമ്മൾ പ്രായപൂർത്തിയായവര് ഒന്ന് നിർത്തി പഠിക്കണം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സ്റ്റോപ്പ് ദർ, അങ്ങനെ ബൈബിൾ വായിക്കുന്നു. സന്തോഷം, പ്രിയസഹോദരങ്ങളെ, ആദിമസഭ ലോകത്തെ കീഴടക്കി എങ്ങനെയാണെന്നറിയോ? ആദിമസഭ ലോകത്തെ കീഴടക്കിയത് അവരുടെ വലിയ ബിൽഡിംഗ് കൊണ്ടോ അവരുടെ ബാങ്ക് ബാലൻസ് കൊണ്ടോ അല്ല, ആദിമസഭ ലോകത്തെ കീഴടക്കിയത് അവരുടെ സന്തോഷം കൊണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിത്തീർന്നു. ജോയ് ഈസ് ദ മാർക്ക് ഓഫ് എ ക്രിസ്ത്യൻ. ഒരാള് സി, നമ്മളൊക്കെ പല കാര്യങ്ങളിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകും, പക്ഷെ ഒരാൾ എപ്പോഴും ഡള്ളായിട്ടിരിക്കുകയാണെ ഓർത്താൽ മതി, സംതിങ് ഈസ് റോങ്. ചില കാണുമ്പോ എപ്പോഴും അവര് ഫുൾ ഡള്ളാണ്, 24 മണിക്കൂർ അവർ ഡള്ളാണ്. ഇന്ന് വരെ അവരെ സന്തോഷം, കാരണം ബൈബിളിനെ പറയാം, ആത്മാവിന്റെ ഫലമോ ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലവ്, ജോയ്, പീസ്. എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ദീർഘക്ഷമ, ദയ, പരോപകാരം ഇതുണ്ടോ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് വസിച്ചാൽ മതി. അതെങ്ങനെയാണെന്ന് താഴോട്ട് പറയാം. ഇനി അടുത്തത് ഹോളിനെസ്. അത് റോമലേഖനം 6:22 വാക്യം പറയുന്നു. ഹോളിനെസ് വേഗത്തിൽ വായിക്കാം, വായിച്ചാട്ടെ വേഗത്തിൽ.
എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം,
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച്
ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ,
ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ
നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം,
യു ഹാവ് യുവർ ഫ്രൂട്ട് അൺടു ഹോളിനെസ്. ഒന്ന് ശ്രദ്ധിച്ചോണേ,
വിശുദ്ധീകരണവും,
വിശുദ്ധീകരണവും അതിന്റെ അന്തം
നിത്യജീവനുമാണ്,
നിത്യജീവനുമാകുന്നു. ചോദിക്കാം, എനിക്ക് എന്റെ ജീവിതത്തിൽ, നമ്മൾ നമ്മുടെ തന്നെ ചോദിച്ചാൽ മതി, ആ വിശുദ്ധി ഉണ്ടോ? അപ്പൊ നമ്മൾ മൊത്തത്തിലാ കാര്യങ്ങൾ എടുക്കുക. നമ്മൾ പറഞ്ഞറിയോ, പിന്നെ ബ്രദറെ വിശുദ്ധി അല്ലാതെ പിന്നെ എന്താ ഉള്ളത്? ഞാൻ ചോദിക്കുന്ന ദൈവോദനമാകുന്ന, ശ്രദ്ധിച്ചേ, ദൈവോദനമാകുന്ന കണ്ണാടി നോക്കാത്തടത്തോളം കാലം, ശ്രദ്ധിച്ചേ, നമുക്കിതൊന്നും പിടികിട്ടുകയല്ല. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞനായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ, കേട്ടു മറക്കുന്നവനായിട്ടല്ല, പ്രവൃത്തി തികഞ്ഞവനായി ചെയ്യുന്നവനായി, താൻ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവനാകും. വൺ ഹു ലുക്സ് ഇന്റൻലി ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ഈ ദൈവനത്തിൽ തന്നെ നോക്കാതെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ചിന്തിക്കുന്ന അറിയോ, ഞാൻ എന്നാ തെറ്റാ ചെയ്യുന്നത്, നമ്മളത് ചിന്തിക്കുന്നത്, ഞാൻ എന്ത് തെറ്റാ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഹോളിനെസ്സിന് കൊടുക്കുന്ന ഒരു നിർവചനം. പക്ഷെ പറയുന്നു, ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അത്തം അന്തം ഉണ്ടോ നോക്കിയാൽ മതി കേട്ടോ പ്രിയ സഹോദരങ്ങളെ. അടുത്ത വാക്യം കൊലോസ്യർ 1:10, കൊലോസ്യർ 1:10, ആ സുവിശേഷം സർവലോകത്തിലും എന്നതുപോലെ നിങ്ങളുടെ അടുക്കലും എത്തി. ഹല്ലേലൂയ, വായിച്ചാട്ടെ 1:10.
നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി,
ആ അല്ല 1:1 സോറി, ഒന്ന് അതിന് മുമ്പ് ഒരു വാക്യം വായിക്കണം, കൊലോസ്യർ 1:6
ആ സുവിശേഷം
ആ
സർവലോകത്തിലും എന്ന പോലെ
ആ
നിങ്ങളുടെ അടുക്കലും എത്തി.
ഒരു മിനിറ്റ്, സുവിശേഷം എത്തിയോ? ആ സുവിശേഷം സർവലോകത്ത് എന്നാലും നമ്മുടെ കാര്യത്തിൽ എത്തിയോ ഇല്ലയോ? എത്തിയില്ലെന്നാ പറയുന്നത്, എത്തിയോ ഇല്ലയോ? പ്രിയ സഹോദരങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവരുടെ എത്ര ഭാഷയുണ്ട്? മലയാളത്തിൽ ആ സുവിശേഷം എത്തിയോ? കന്നഡ അറിയില്ലല്ലോ, ഉണ്ടോ? ശിവചാന്റെ കന്നഡയുണ്ട് അല്ലേ? തമിഴുണ്ടോ? തമിഴുണ്ട്. ഹിന്ദി ഉണ്ടോ? ഉച്ചകഴിഞ്ഞ ഹിന്ദി പോലുള്ള തെലുങ്കാരുണ്ടോ? ഉണ്ടല്ലേ, ചേച്ചിയുടെ തെലുങ്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് നന്ദി പറയണം, യോ യെരുശലേമിൻ തുടങ്ങിയതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ ട്രാൻസ്ലേഷന്റെ ഒരു മീറ്റിംഗില് അവര് ഞങ്ങളെ പുറത്തുള്ളവർക്ക് ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ ഒരു ഫോറിനറായ ഒരു സ്ത്രീ വന്നിട്ട് അവരിവിടുന്ന് വന്നു, അവർ വന്ന് അടുത്ത വചനം ഇതാണ്, പല ഭാഷക്കാർ ഇങ്ങനെ തമിഴ്, കന്നഡ, ഇംഗ്ലീഷ്, ഞങ്ങളൊക്കെ മലയാളിച്ചൊക്കെ കലർന്നിരിക്കുമ്പോൾ അവര് വന്നവടുത്ത വചനമാണ്, ആ സുവിശേഷം അതെ സർവലോകത്തിൽ എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, തിരുവചനത്തെ തുച്ഛീകരിച്ചു കളയരുത്. തിരുവചനം നമ്മുടെ കയ്യിൽ ഒത്തിരി പല ഭാഷകൾ ഉള്ളത് കൊണ്ട് തിരുവചനത്തെ തുച്ഛീകരിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം അതിന് കൊടുക്കേണ്ട മാനം, ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വേർഡിനെ നമ്മൾ ബഹുമാനിക്കും, അത് പുസ്തകത്തെ ബഹുമാനിക്കുക എന്നുള്ളതല്ല. താൻ പറഞ്ഞ കാര്യങ്ങൾ അത് ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുന്നതിലാണ് ദൈവത്തെ. കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുകയും ഞാൻ പറയുന്ന കാര്യം ചെയ്യുന്ന എന്തെന്ന കർത്താവ് ചോദിക്കും. അടുത്ത വചനം ഞങ്ങളുടെ ഹൃദയത്തെ കീറുമൊരുക്കുന്ന ഒരു വചനമാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വെരി ഇമ്പോർട്ടന്റ്. ആ സുവിശേഷം സർവലോകത്തിൽ എന്നോലും നിങ്ങളുടെ അടുക്ക്. ഇനി കൊളോസിനോട് പറയാണേ, നിങ്ങൾ ദൈവകൃപയെ, ജാതികളായിരുന്നു കേട്ടോ, ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്നതുപോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. പ്രൈസ് ദ ലോർഡ്. അത് ചുമ്മാ എത്തുക മാത്രമല്ല, അത് ഫലം കായ്ക്കുന്നു, പിന്നെന്ത് ചെയ്യുന്നു, മച്ച് ഫ്രൂട്ട് വർദ്ധിച്ചും വരുന്നു. ഇനി പൗലോസ് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് 10-ാം അധ്യായം, 10-ാം വാക്യം, സോറി 1:10, വായിച്ചേ.
നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി,
നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി
കർത്താവിന് യോഗ്യമാകും വേണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്ന് സകല സൽപ്രവൃത്തി
ഒന്ന് നോട്ട് ചെയ്തോണേ, സകല സൽപ്രവൃത്തിയിലും
ഫലം കായ്ച്ച്
ഇംഗ്ലീഷ് എങ്ങനെ, ബീയിങ് ഫ്രൂട്ട്ഫുൾ ഇൻ എവരി ഗുഡ് വർക്ക്. ശ്രദ്ധിച്ചേ, നമ്മൾ ഈ വചനാന്ന് കണ്ണാടി നമ്മൾ നീക്കണേ, ഞാന് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കുന്നുണ്ടോ? പോലീസ് പ്രാർത്ഥിക്കുക. പ്രിയസുഹൃത്തുക്കളെ, സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ചോദിക്കുന്നതാണ്, ഞാന് കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് നോർത്തോണ്ട് പറയാം, കഴിഞ്ഞ ദിവസം ഭയങ്കര തിരക്കുള്ള ഒരു സഹോദരനാണ്, എനിക്കറിയപ്പെട്ടിരിക്കും നിങ്ങളെക്കാട്ടിലും ഒക്കെ ഒത്തിരി തിരക്കുള്ള സഹോദരന. ഓങ്കോള് ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ജോലി സ്ഥലത്ത് നോടി കാര്യങ്ങൾ ചെയ്തിട്ട് പോവാ. അപ്പൊ ഞാൻ ചോദിച്ചു, ബ്രദർ, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇത്രയും തിരക്കുള്ളവനായ നിങ്ങള് ഇത്രയും കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന്? പുള്ളി പറഞ്ഞു, ഒറ്റ ആൻസർ, ബ്രദർ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രയോറിറ്റി. അത് മുൻഗണനയുടെ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. പ്രിയ സൗരങ്ങളെ, എനിക്ക് സൽപ്രവർത്തികൾക്കും മറ്റുള്ളവരെ പോയി കാണാനും രോഗികളുടെ കൂടെ സഭയിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവരുടെ കൂടെ ഒരു രാത്രി പോയി നിൽക്കാനൊന്നും സമയമില്ലെന്ന് പറഞ്ഞാൽ ഓർത്താ മതി. നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും അസുഖമാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടാവോ? പ്രിയമുള്ളവരെ, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചു വളരണമെന്ന് പൗലോസ് പ്രാർത്ഥിച്ചെങ്കിൽ, പ്രിയ സൗരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലവും ഇല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ, അതെ, അതേക്കുറിച്ച് ഒരാൾ ഇങ്ങനെ എഴുതി, ഐദർ യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ് ഓർ യു ആർ ഇൻവെസ്റ്റിംഗ് യുവർ ലൈഫ്. ഹല്ലേലൂയ. രണ്ടു കൂട്ടരുകൾ ഇവിടെ. ഒരു കൂട്ടർ, ദേ ആർ ഇൻവെസ്റ്റിംഗ് ദയർ ലൈഫ് ഫോർ എറ്റേണിറ്റി. അതർ പീപ്പിൾ, ദേ ആർ വേസ്റ്റിംഗ് ദയർ ലൈഫ്. പ്രിയ സൗരങ്ങളെ, ചോദിക്കുക, നിത്യതയിലേക്ക് നിക്ഷേപം വല്ലതും കരുതി വെക്കുന്നുണ്ടോ? എന്റെ നാമത്തിൽ വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോയിട്ട് അവനെ കണ്ടിട്ട് വേണ്ടേ വെള്ളം കൊടുക്കാൻ? പ്രിയ സൗരങ്ങളെ, കർത്താവ് ചോദിച്ചു, അതെ, അവള് തൈലം പൊട്ടിച്ചോ പറഞ്ഞു. തൈലം പൊട്ടിച്ചോ ഒഴിച്ചോ കുഴപ്പമില്ല, കാരണം ഇപ്പം, പക്ഷേ ദരിദ്രർ നിങ്ങളുടെ അടുക്കല് എപ്പോഴും ഉണ്ടല്ലോ. ഉണ്ടോ? ദരിദ്രരെല്ലാം കാണുന്നുണ്ടോ? എപ്പോ കാണാനാ ബ്രദറെ? ഞാൻ കയറുന്നു, എന്റെ വണ്ടിയെ കയറി ഡോർ അടയ്ക്കുന്നു, നേരെ ഞാൻ എന്റെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതൊക്കെ കാണാനും കേൾക്കാനും ആർക്കാ സമയം? പക്ഷെ കർത്താവിൽ ചേർന്ന്. അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറയുന്നത്, നസ്രന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ബാക്കി പറഞ്ഞാട്ട് അവൻ എന്ത് ചെയ്തു? നന്മ ചെയ്തു. ഒരു പാട്ടുണ്ട്, കർത്താവിൻ രൂപം എനിക്ക്, അറിയാമോ? എല്ലാവർക്കും കർത്താവിൻ രൂപം എനിക്ക് എല്ലായ്പ്പോഴും സന്തോഷമേ, സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെയുള്ള രൂപം വരെ. ആ രൂപത്തെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലായിടത്തും സഞ്ചരിച്ചു. എല്ലാവർക്കും നന്മ ചെയ്യാനാ കർത്താവ് പോയത്? കർത്താവ് പോയ മിനിസ്ട്രിക്കല്ല പോയത്, കർത്താവ് ചെയ്തത് അനേകർക്ക്, അതെ, അതിന്റെ ഭാഗമായിട്ട് കർത്താവ് രോഗികളെ സൗഖ്യമാക്കി. അവൻ അവരെ കണ്ട് മനസ്സലിഞ്ഞു. അപ്പം ഇല്ലാത്തവൻ അപ്പം കൊടുത്തു. സുവിശേഷം പറഞ്ഞു, സുവിശേഷം പറഞ്ഞു. കുഷ്ഠരോഗിയെ തൊട്ടു. നമ്മൾ യേശുവിന്റെ ഫോളോവേഴ്സാ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇറ്റ് ഇസ് എ മാൻ ഓർ വുമൻ ഹു ഷെയർസ് മൈ ലൈഫ് ആൻഡ് ഹൂസ് ലൈഫ് ഐ ഷെയർ ഫ്രൂട്ട്ഫുൾ. എന്റെ ജീവൻ ഞാൻ ഷെയർ ചെയ്യുന്നവൻ, അവൻ ഫ്രൂട്ട്ഫുൾ. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലെന്ന്, അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ പറയാം, സൽപ്രവർത്തികളിൽ ഫലം കായ്ച്ചു വളരുന്നില്ല എങ്കിൽ യാതൊരുവിധ ആത്മീയ വളർച്ചയും ഇല്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുക. കഴിഞ്ഞ ദിവസം ദൈവവാസം അദ്ദേഹം സംസാരിച്ച ദൈവരഞ്ചാനത്തിൽ വളരണം, ദാറ്റ്സ് എ ഡിഫറൻറ്റ് തിങ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്റെ ഹൃദയത്തിലുണ്ട്. ബൈബിൾ മുഴുവൻ അറിയാവുന്ന ഒരുത്തൻ നരകത്തിൽ കിടപ്പുണ്ട്. എല്ലാ നമ്മൾ ബൈബിളൊക്കെ ഒത്തിരി പഠിച്ചു. അദ്ദേഹം പറയുകയാണ്, സാത്താൻ ബൈബിൾ ഒത്തിരി അറിയാവുന്നവനാ, അവൻ നരകത്തിൽ ഏറ്റവും ചൂടുകളെടുത്ത് കിടപ്പുണ്ട്. ഒത്തിരി വചനങ്ങൾ കാണാതെ പഠിച്ചവനല്ല. അതെ, കാണാതെ പഠിച്ചത് കൊണ്ടോ? കാണാതെ പഠിക്കണം, വചനം വായിക്കണം, ധ്യാനിക്കണം ഒക്കെ ചെറിയ, പക്ഷെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്ന. വിശ്വസിക്കുന്ന ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, എല്ലാ ലേസിനെസ്സും എന്നെ വിടുവിക്കണമേ. കർത്താവിന്റെ വചനം പറഞ്ഞു മടിയ, ഉറുമ്പരെ നോക്കി ബുദ്ധി പഠിക്കുക. അതിനധിപതിയും മേൽവിചാരകനും ഇല്ലാതിരുന്നിട്ടും അത് വേനൽക്കാലത്ത് അതെ തന്റെ ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിത്യതയ്ക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടോ? നിത്യതയ്ക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാം എങ്ങനെയാ രഹസ്യത്തിലുള്ള ദാനം, രഹസ്യത്തിലുള്ള പ്രാർത്ഥന, രഹസ്യത്തിലുള്ള ഉപവാസം, കർത്താവിന്റെ നാമത്തെ പ്രതി കഷ്ടം സഹിക്കുക, ഇതിനെല്ലാം കർത്താവ് പറഞ്ഞു റിവാർഡുണ്ട്, റിവാർഡുണ്ട്, റിവാർഡുണ്ടെന്ന് വചനത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ തിരുവചനത്തിൽ പറയുന്നത് പോലെ, കർത്താവെ, ഈ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചു വളരുവാൻ എന്നെ സഹായിക്കണമേ. അതാരും കാണിക്കാൻ വേണ്ടിയല്ല സഹോദരങ്ങളെ, അത് അവന്റെ ഉള്ളിൽ ആ ജീവൻ, ആ വൈബ്രന്റ് ക്രിസ്ത്യൻ ആയതുകൊണ്ട് അവൻ ഇങ്ങനെ എന്നാ പറയുന്നത്, അവൻ ഇങ്ങനെ ഫയർ ഫാറായിട്ട് നിൽക്കുന്നുണ്ട്. അവൻ എവിടെ ചെന്നാലും ആളുകളോട് നന്മയുടെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടാമേഷ പറഞ്ഞു, പ്രിയ സൗരങ്ങളെ, നിങ്ങൾ അയക്കുന്ന ഒരു SMS അത് എത്ര പേർക്ക് ബലമായിരിക്കും എന്നറിയോ? നിങ്ങൾ അയക്കുന്ന ഒരു വചനം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊരാൾ ഒരു വീട്ടിൽ പോയി, നിങ്ങളൊരു വീട്ടിൽ പോയി കണ്ട് നിങ്ങൾ പറയും, ഞാൻ എന്നാ വിചാരിക്കും. പല പ്രിയ സൗരങ്ങളെ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അത് എത്രമാത്രം എൻകറേജ്മെന്റ് ആയിരിക്കും അവർക്ക്. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെന്താ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിവില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പുത്രൻ തമ്പുരാൻ തന്റെ തിരുവായ് മൊഴിഞ്ഞ് ഇവിടെ വന്ന് ഭൂമി വന്ന് പറഞ്ഞു പോയെങ്കിൽ, ജാതികളാൽ നിറയപ്പെട്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിൽ ജനിച്ചു വളരുന്ന എന്നെയും നിങ്ങളുടെയും സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അടുത്ത വചനത്തിലേക്ക് വരാം. കൊലോസ്യ ലേഖനം, തീത്തോസിന്റെ ലേഖനം, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ആ വാക്ക് ഇവിടെ പറയാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം. 3:14, നമുക്കുള്ളവരും, വായിച്ചാട്ടെ, നമുക്കുള്ളവരും
ബലമില്ലാത്തവരാകാതെ,
നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ,
അത്യാവശ്യ സംഗതികളിൽ
ആ
സൽപ്രവൃത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ.
അത്യാവശ്യ സംഗതികളിൽ, സൽപ്രവൃത്തികളിൽ മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ. എന്താ പഠിക്കേണ്ടത്? ലെറ്റ് അസ് ലേൺ. ശ്രദ്ധിച്ച അതിന് ഓരോ വാക്ക് ഇമ്പോർട്ടന്റ് കേട്ടോ. ലെറ്റ് അസ് ലേൺ, നമുക്ക് പഠിക്കാം. എന്താണ്? ടു മെയിൻറ്റെയിൻ ഗുഡ് വർക്സ് ഫോർ നെസസറി യൂസേഴ്സ്. ഈ സഭയുടെ ബന്ധത്തിൽ ഞാൻ പറയാതിരിക്കാൻ കഴിയുന്നില്ല. ചില സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. അവരുടെ പേരും നാളും ഒന്നും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവര് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവര് തിരുനാമത്തിന്റെ മഹത്വത്തിനായിട്ട് അവരെ ദൈവം വീണ്ടും വീണ്ടും അനുഗ്രഹിക്കട്ടെ. അതിൽ കൂടുതൽ വർദ്ധിച്ചു വരുവാനായിട്ട്, അത് കേവലം ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മാത്രമല്ല, ഒരു വാക്കായിരിക്കാം, ഒരു നോട്ടമായിരിക്കാം, ഒരു പ്രൈസറോഡ് ആയിരിക്കാം, ഒരു SMS ആയിരിക്കാം, ഒരു ഫോൺ വിളി ആയിരിക്കാം. അവർ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധാരാളം ഫലങ്ങൾ കായ്ച്ച് സ്വർഗീയ പിതാവ് അതെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. നമുക്കുള്ളവരും നമ്മുടെ കൂട്ടായ്മയിലുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ, സൽപ്രവൃത്തികളിൽ മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ. ഒരു വാക്യം കൂടി ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറയുക. കൂടുതൽ ലഭിച്ചവനോട്, എല്ലാവരും കേട്ടോണം, കൂടുതൽ ലഭിച്ചവനോട് കൂടുതൽ ചോദിക്കും. ഞാനല്ല കർത്താവ് പറഞ്ഞേ. കൂടുതൽ ലഭിച്ചവനോട്, കൂടുതൽ ലഭിച്ചിട്ടുണ്ടോ, കൂടുതൽ ചോദിക്കും. കർത്താവ് പറഞ്ഞു കൂടുതൽ ലഭിച്ചവനോട് കൂടുതൽ ചോദിക്കും. ദൈവത്തിന് മുമ്പാകെ വചനത്തിന് മുമ്പ് കർത്താവ് പറഞ്ഞു, അരിഷ്ടനും മനസ്സ് തുറന്നവനും എന്റെ വനത്തിങ്ങ് വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കുന്നത്. കർത്താവ് നീ എനിക്ക് കൂടുതൽ തന്നിട്ടുണ്ടോ? ഓരോരുത്തരും ചോദിക്കുക, എനിക്ക് നീ ബുദ്ധി തന്നിട്ടുണ്ടോ? കർത്താവ് എനിക്ക് നീ പല കഴിവുകളും തന്നിട്ടുണ്ടോ? എനിക്ക് നീ പണം തന്നിട്ടുണ്ടോ? ഭവനം തന്നിട്ടുണ്ടോ? വാഹനങ്ങൾ തന്നിട്ടുണ്ടോ? 4-വീലർ തന്നിട്ടുണ്ടോ? മക്കളെ തന്നിട്ടുണ്ടോ? ആത്മീയ നന്മകളെ തന്നിട്ടുണ്ടോ? എന്തൊക്കെ നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ധാരാളമായിട്ട് വാങ്ങിക്കുക. പക്ഷെ ഒരു കാര്യം മറുസൈഡിൽ ഓർത്തോണം, കൂടുതൽ ലഭിച്ചവനോട് കൂടുതൽ ആവശ്യപ്പെടും. പ്രൈസ് ദ ലോർഡ്. വളരെ ലഭിച്ചവനോട് വളരെ ചോദിക്കും. ഒറ്റ കാര്യമുള്ളൂ, നമ്മള് കർത്താവിനോട് ചേർന്നിരുന്നാൽ മതി. അത്യാവശ്യങ്ങളിൽ സൽപ്രവർത്തികൾ, പ്രീസവനങ്ങളിൽ അതിനോട് ബന്ധപ്പെട്ടൊരു വാക്യം റോമാലേഖനം 15:28, Romans 15:28, ഇറ്റ്സ് ഓൾസോ ഫ്രൂട്ട്. അതും ഒരു ഫലമാണ്. ഇറ്റ്സ് കോൾഡ് ക്രിസ്ത്യൻ ഗിവിംഗ്, ജനറസ് ഗിവിംഗ്. അത് ആത്മീയ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും സഭകൾ അവരെ സഹായിച്ചതിനെ കുറിച്ച് തിരുവചനത്തിൽ പറയാം. Romans 15:28 വായിച്ചേ.
ഞാൻ അത് നിവർത്തിച്ച് ഈ ബലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി
സ്പെയിനിലേക്ക് പോവുകയാണ്. അടുത്ത 29-ാം വാക്യം,
ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും.
അതിന് മുമ്പിൽ ഒരു വാക്യമുണ്ട്, 28-ന്റെ ഫലം എന്നൊരു വാക്യമുണ്ടോ? ഫലം
ഞാൻ
അവർക്ക് നിവർത്തിച്ച് എന്താണ്
ഈ ഫലം അവർക്ക്?
ഈ ഫലം എന്ത് ഫലം? എന്തു ഫലമാണത്? അത് മറ്റു സഭകൾ ബുദ്ധിമുട്ടിലാണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെയുള്ള സഭകൾ എന്ത് ചെയ്യാ? ഇവിടെയുള്ള സഭകൾ അവരെ സഹായിക്കാനായിട്ട് പൗലോസ് മുഖാന്തരം സഹായം കൊടുത്തു വിടുന്നതിനെ പൗലോസ് ഉപയോഗിച്ച, പരിശുദ്ധാത്മ ഉപയോഗിച്ച വാക്കാണ് ഫ്രൂട്ട്, ഫലം. ഇതിനകത്തൊരു മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ നിരന്തരമായിട്ട് പറയുന്നത് ഒരു കാര്യം, ഈ സഭയിലെ ഏറ്റവും ആവശ്യക്കാരനാരാ? ഒത്തിരി പേര്, ക്ഷമിക്കണം ഞാൻ പറയുന്നത്, ഞങ്ങളോടും പറയാറുണ്ട്, ഇവിടുത്തെ ഏറ്റവും തകർന്നവനും ഏറ്റവും മുറിവറ്റവനും ഏറ്റവും പ്രശ്നക്കാരനും ആനാ? ഞാനാ. എന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നില്ല? സഹായിക്കുന്നില്ല. പ്രിയ സൗരങ്ങളെ, അതൊരു ഹിപ്പോക്രസിയാണ്. ഞാൻ ചോദിക്കുന്ന, നമ്മളെല്ലാവരും പറഞ്ഞ, എല്ലാവരും എന്നെ സഹായിക്കണം, അതാണ് യേശു പറഞ്ഞത്, എല്ലാവരും നിങ്ങളെ സഹായിക്കണം, അതല്ല കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞ കാര്യം നമുക്കറിയാം. Matthew 5:6 ശ്രദ്ധാപൂർവം വായിക്കുക. അത് വായിക്കാനുള്ളതല്ല, ഞാനും നിങ്ങളെ മനസ്സരിക്കാനുള്ളത് അത്രേ. ജനറസ് ഗിവിംഗ്. ഇത് യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോനിയയിലും അഖായിലും ഉള്ളവർക്ക്. ആ മക്കദോനിയക്കാരുടെ ഒരു കാര്യം ഞാൻ പറയാം, അവർ മഹാദാരിദ്ര്യമുള്ളവരായിരുന്നു. 2 Corinthians 8 പറയാണ്, അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ഇത്രത്തോളം ഔദാര്യം കാണിപ്പാൻ ഇടയായി തീർന്നിട്ട് താഴോട്ട് യേശുവിനെ കൂട്ടിയത് പറയാ. എന്തൊക്കെയുണ്ടായിരുന്നു? ഞാനൊരു കാര്യം പറയാം, എന്തൊക്കെ ഉണ്ടെങ്കിലും സന്തോഷ സമൃദ്ധി ഇല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല സഹോദരങ്ങളെ. എന്തൊക്കെ ബ്രാൻഡ് കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ടെങ്കിലും സന്തോഷത്തിന്റെ, അതുകൊണ്ടാ പറഞ്ഞേ, ഒരു മനുഷ്യൻ ഒരു നിധി കണ്ടപ്പോൾ ബൈബിൾ ചുമ്മാ ഒരു വാക്കൊന്നും ചേർക്കത്തില്ല, തന്റെ സന്തോഷത്താൽ. ഒരു ഓവർ ജോയ്ഡ് ക്രിസ്ത്യന് മാത്രമേ മറ്റുള്ളവരെ ബ്ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. അവൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇഫ് ഹീസ് ഓവർ ജോയ്ഡ്, അവൻ അങ്ങ് ആത്മാവിൽ സന്തോഷിക്കുകയാണേ ഉണ്ടല്ലോ, അവൻ എല്ലായിടത്തും അങ്ങ് ഫലം കഴിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെയാ, പ്രിയസ്വരങ്ങളെ, ദൈവത്തെ ഇവിടെ പറയുന്നു. ഞാൻ അതിലേക്ക് നിങ്ങൾ അതിന്റെ ആശയം ക്ലിയർ ആയതുകൊണ്ട് അടുത്ത ഹെബ്രായ ലേഖനം 13:15. ഇതിൽ നമ്മൾ ഇച്ചിരി പുറകോട്ടാ. ഹെബ്രായർ 13:15 പേഴ്സണൽ ലൈഫിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹെബ്രായർ 13:15 പറയുന്നു, വായിച്ചാട്ടെ.
അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കും.
The fruit of the lips. നമ്മൾ ഞാൻ പറയും ഇടയ്ക്കൊന്ന് പോസ് ചെയ്യണം, പ്രസംഗം പറഞ്ഞു പോകേണ്ട കാര്യമില്ല. അധരഫലങ്ങളാകുന്ന എന്തുണ്ട്? സ്തോത്രയാഗം ഉണ്ടോ? നമ്മൾ പറയും സ്തോത്രഗാനങ്ങൾ നോക്കുമ്പോ, ഞാൻ ചോദിക്കട്ടെ, സ്തോത്രയാഗം സ്തോത്രം ഇവിടെ മാത്രമേ ഉള്ളോ? ഉള്ളോ? പ്രിയ സഹോദരങ്ങളെ, എപ്പോഴാണെന്നറിയോ? എപ്പോഴൊക്കെ അർപ്പിക്കണ്ടേ? അധരഫലം എന്ന സ്തോത്രയാഗം, ആ വാക്കൾ ശ്രദ്ധിച്ചേ. എന്താ ബൈബിൾ എന്താ പറയുന്നത്? കർത്താവ് എന്താ പറയുന്നത്? ഇടപെടാതെ എന്ന് പറഞ്ഞ എപ്പോഴാ? എപ്പോഴാ? വെളുപ്പം കാലത്താ? എപ്പോഴും. ദ ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ്. ഇതിനെ എന്ത് ചെയ്യണം? എന്താ ചെയ്യണം? നമ്മുടെ വിഷയത്തിലേക്ക് നിങ്ങൾ വിഷയം വിട്ടുപോയെന്ന് തോന്നുന്നു. എന്ത് ചെയ്യണം? ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിൽ വസിക്കുന്ന ഒരുത്തനെ കണ്ടാ അറിയാം അവൻ എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. അവൻ തന്നെ ഇരിക്കുമ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കും. അവൻ ഡ്രൈവ് ചെയ്യുമ്പോഴും അവനൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പറയാം. ഒന്ന്, നിങ്ങളുടെ വണ്ടിയോ സ്കൂട്ടറോ കാറോ എടുത്തിട്ട് ഈ പട്ടണത്തിലേക്ക് നിങ്ങൾ പോയിട്ട് അവിടെയുള്ള സകല ട്രാഫിക്കും അവിടെ ട്രാഫിക് ജാമും കണ്ട് ഡൗൺ ആയി നിരാശരായിട്ട് തിരിച്ചു വരാം. ഇല്ലെങ്കിൽ ഒരു കാര്യം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും, ട്രാഫിക്കിൽ, ഹെവി ട്രാഫിക്കിൽ എങ്ങനെ പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കും നിങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങളുടെ ഓരോ യാത്ര കഴിയുമ്പോഴും നിങ്ങൾ ഫയർ ഫയർ ആയിട്ടേക്ക് വരുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാണ്, ഈ ബാംഗ്ലൂർ പട്ടണത്തിലെ ട്രാഫിക് ജാം ജയിക്കാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. കണ്ണടച്ചൊന്നും ചെയ്യണ്ട, കണ്ണു തുറന്നുകൊണ്ട് തന്നെ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചാൽ ആ ട്രാഫിക് ജാം, ആ ജാം പണ്ടൊരാൾ പറഞ്ഞ പോലെ കയ്പുള്ള ജാം മധുരമുള്ളതായിട്ട് തീരും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നാം അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലങ്ങളാകുന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഒരുപക്ഷെ അടുത്തുള്ള നിങ്ങളെ കണ്ടിട്ട് ഒരു ഭ്രാന്തൻ എന്ന് പറഞ്ഞേക്കാം, അത് കുഴപ്പമില്ല. കർത്താവിനെ പ്രതി ആത്മപൂർണ്ണം ഭ്രാന്തനാ. അവൻ ഡ്രൈവ് ചെയ്യുമ്പോഴും ഗിയർ മാറുമ്പോഴും അവൻ റിവേഴ്സ് എടുക്കുമ്പോഴും എല്ലാം അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. കാരണം അവന്റെ ഹൃദയത്തിൽ ആത്മാവ് അവന്റെ ഹൃദയത്തിൽ അവനെ ഉത്പോദിപ്പിച്ചുകൊണ്ടിരിക്കും. കർത്താവിന്റെ ക്രൂശ് മരണം, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിന്റെ വചനം, കർത്താവിന്റെ മുഖം, കർത്താവിന്റെ മടങ്ങിവരവ്, പുതിയ യെരുശലേം, തേജസ്സൊക്കെയും അവനെ ഉത്പോദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് പാടാതിരിക്കാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. അതുകൊണ്ട് കോരകപുത്ര അവനെ പറഞ്ഞത്, സൈന്യങ്ങളുടെ ഹോവേ, ആരാ ഭാഗ്യവാൻ? ലോട്ടറി അടിച്ചവനല്ല, ഇൻക്രിമെന്റ് കിട്ടിയവനല്ല. സൈന്യങ്ങളുടെ ഹോവേ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാരാണ്. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം തിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോലേക്കുള്ള പെരുവഴികളുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ അവൻ ഇവിടുത്തെ ട്രാഫിക്കിലെ ചെറിയ വഴിയിൽ അവൻ കഷ്ടപ്പെടുകയാണെങ്കിലും അവന്റെ ഉള്ളിൽ സിയോലേ ുള്ള പെരുവഴികളിൽ കർത്താവിനോട് കൂടെ അവൻ ആത്മാവിൽ അവൻ പാടി തീരുമാനിക്കുക, എന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും ട്രാഫിക്കുകളിലും ഞെരുക്കങ്ങളിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ സ്തുതിക്കും, ഞാൻ നിനക്ക് കീർത്തനങ്ങളെ പാടും. അതുകൊണ്ട് മെർലിൻ ക്രോസ് എഴുതിയത്, ഫ്രം പ്രിസൺ ടു പ്രൈസ്. ഐദർ വി ആർ ഇൻ ദ പ്രിസൺ ഓർ വി ആർ പ്രൈസിംഗ് ഗോഡ്. ഒന്നുകിൽ നമ്മൾ ജയിലിലത്രേ, അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രരായി ദൈവത്തെ ആരാധിക്കുക അത്രേ. പ്രിയ സഹോദരങ്ങൾ, ഇത് മറക്കരുത്. അതുകൊണ്ട് നാം അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമാകുന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. എന്തിനാ സ്തോത്രം പറയുന്നത്? പണ്ട് ജോൺ കാർലസ് എന്ന് പറഞ്ഞ ദിവാസൻ അദ്ദേഹത്തിന്റെ സഭയിൽ പറഞ്ഞു, 4 വാക്കുകൾ പറയാൻ പാടില്ല. 1 പ്രൈസ് ദ ലോർഡ്, 2 ഹല്ലേലൂയ, 3 ഗ്ലോറി, 4 ആമേൻ. ആളുകൾ പിന്നെ എന്നാ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇത് പറഞ്ഞില്ല പിന്നെ എന്താ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ചുമ്മാ പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് പറയരുത്, ചുമ്മാ ആമേൻ ആമേൻ എന്ന് പറയില്ല, ചുമ്മാ ഹല്ലേലൂയ. ആളുകൾ വിചാരിക്കും പിന്നെ ഒന്നും പറയാനില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്, ഈ ദൈവത്തിന്റെ വൊക്കാബുലറിയിൽ ഈ 4 വാക്കേ ഉള്ളോ? അദ്ദേഹം പറഞ്ഞു, കാരണം പറ, കർത്താവ് നീ എനിക്ക് വേണ്ടി ജീവനെ തന്നതിനായി ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നീ എനിക്കൊരു പുതിയ ദിവസം തന്നതിനായി സ്തോത്രം. നീ എന്നോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞാൻ തളർന്നിരിക്കുമ്പോൾ ആത്മാവിൽ എന്നെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ എന്നെ പലരെ അയച്ച് നീ എന്നെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഒരു ദൈവഭക്തനെ തിരിച്ചറിയാം, അവന്റെ വായിൽ എപ്പോഴും സങ്കീർത്തനങ്ങളും സ്തുതികളും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വായിൽ, പ്രിയ സഹോദരങ്ങളെ, പേര് വരാൻ ആഗ്രഹിക്കുന്നില്ല, ചില സഹോദരങ്ങളെ രോഗികളായിട്ട് ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന ഞങ്ങൾ ആശ്വാസം പ്രാപിച്ച, കാരണം അവരുടെ രോഗക്കിടക്കയിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദ ലോർഡ്. ആ ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അവനിൽ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, കോരപുത്രന്മാർ പറഞ്ഞത്, എനിക്ക് വേറെ ഒരു ജോലി ഞാൻ ആഗ്രഹിക്കുന്നില്ല, കർത്താവ് ഒരു പണിയും കിട്ടിയില്ലെങ്കിലും യഹോവയുടെ ആലയത്തില് വാതിൽ കവൽക്കാരനായിരിക്കാൻ, സെക്യൂരിറ്റി ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നിരിമാന്റെ കൂടാരങ്ങളിലുണ്ട്. നിരിമാന്റെ കൂടാരം കൂടാരങ്ങളിൽ ജയത്തിന്റെയും നീതിമാന്റെ കൂടാരമാണോ നീതിയില്ലാത്തവന്റെ കൂടാരമാണോ എന്റെയും നിങ്ങളുടെ ഭവനവും തിരിച്ചറിയാൻ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ട്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ബി എ വൈബ്രന്റ് ക്രിസ്ത്യൻ, ഒരു ജീവൻ തുടിക്കുന്ന ക്രിസ്ത്യനാകട്ടെ എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പ്രിയ സൗരങ്ങളെ, അത് ആത്മാവിൽ ഉള്ള നമ്മൾ അല്ലെലിയോ അമ്മൻ പറഞ്ഞാൽ ആത്മാവിൽ ക്രിസ്തു എന്ന മുന്തിരിവള്ളി വസിക്കുന്നില്ലെങ്കിൽ രണ്ടു മിനിറ്റ് കൊണ്ട് അടുത്ത വിജയം അത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി, എല്ലാ സ്തുതി സ്തോത്രങ്ങളും സ്റ്റോപ്പാവും. അതങ്ങനെയല്ല, അത് പുറത്തുനിന്ന് അകത്തോട്ട് വരുന്നതല്ല, അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന സ്തുതികളാ. ഹല്ലേലൂയ. പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന സ്തുതികൾ അത് കുറച്ചു കഴിയുമ്പോൾ നിന്ന് പോകും, പക്ഷേ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന സ്തുതികളെ. അതുകൊണ്ടാണ് അത് ആ ഒരാൾ ചോദിച്ചു, അദ്ദേഹത്തെ ഞങ്ങൾ ഒരു സെമിനാറിന് പോയപ്പോൾ ഒരു ദൈവാസനം പ്രസംഗിച്ചു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ വീട് തീപിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാട്ടുപുസ്തകവും എല്ലാം കത്തിപ്പോയപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഹു കൻ ടേക്ക് അവേ ദ സോങ് ഫ്രം മൈ ഹാർട്ട്. ഹല്ലേലൂയ. പാട്ടുകൾ എന്റെ ഹൃദയത്തിലാണ് ഉള്ളത്, എന്റെ പാട്ടുപുസ്തകമേ കത്തിപ്പോയുള്ളൂ, പക്ഷെ ഹൃദയത്തിലെ പാട്ടുകളെ ആർക്കും എടുക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നത് അതേ സഭക്കാര് വേറെ ആരുമല്ല, അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഹല്ലേലൂയ. അത് അവനല്ലാതെ വേറെ ആർക്കും എടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നാം അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അതിന്റെ ഫലങ്ങളാകുന്ന സ്തോത്രയാകം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ജീവാനും കൂട്ടമേ കാണിപ്പാനും മറക്കരുത്. ഈ വകയാകത്തിൽ അദ്ദേഹം പ്രസാദിക്കുന്നത് വീണ്ടും പ്രിയ സൗരങ്ങളെ വേഗം കടന്നു വരാം. അതെ, റോമലേഖനം 1:13 വാക്യത്തിൽ പറയുന്നു, അവിടെ ഒരു ഫലത്തെ കുറിച്ച് പറയുന്നു. ഫലമുണ്ടോ നമ്മൾ തന്നെ ചെക്ക് ചെയ്യണമേ. വേഗത്തിൽ കടന്നു പോകാം. 1:13, Romans 1:13, അവിടെ ഒരു ഫലത്തെ കുറിച്ച് പറയുന്നു.
എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടത്.
പൗലോസ് പറയാ, സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലം എന്ന് പറഞ്ഞാൽ എന്താ, ആത്മാക്കളാണ് ഞാൻ വിശ്വസിക്കുന്നത്. താഴെ സുവിശേഷത്തെ കുറിച്ചാ പറയുന്നു അല്ലേ. ഞാൻ ചോദിക്കുന്ന റിസൾട്ട് ഉണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്. എന്താ ചോദിക്കണ്ടേ? ഫ്രൂട്ട്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഔട്ട്കം ഓഫ് ദ എഫർട്ട്. പക്ഷെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഔട്ട്കം ഓഫ് ദ അബൈഡിങ്. ഫ്രൂട്ട് എന്ന് പറയുന്നത് എഫർട്ട് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ കുറച്ച് മസിൽ പിടിച്ച് ഇവിടെ കുറെ ഫ്രൂട്ട് ഉണ്ടാക്കാൻ പറ്റുകയല്ല. ഞാൻ ക്രിസ്തു ആകുന്ന മുന്തിരികളിലൂടെ ചേർന്നിരുന്നാൽ അവിടെ ധാരാളം ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ചിന്തിക്കുക, ഈ ഫലങ്ങൾ എന്നിലുണ്ടോ? പ്രിയമുള്ള വേഗത്തിൽ കടന്നു പോകാം. ഞാൻ ക്രിസ്തുവിലാണോ വസിക്കുന്നത്? പെട്ടെന്ന് തിരിച്ചറിയൊരു മാർഗം പറയാം. ആ മൈ അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. അതങ്ങൾ പറയും. പിന്നെ ഞാൻ ഈ ചർച്ചയിൽ എല്ലാ സൺഡേയും വരുന്നില്ലേ? നോ. പിന്നെ ചോദിക്കും, ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലോ. ആ മൈ അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. ഒരു കാര്യം കർത്താവ് പറഞ്ഞത്, ഇഫ് യു അബൈഡ് ഇൻ മീ ആൻഡ് മൈ വേർഡ്സ് അബൈഡ് ഇൻ യു. എന്നാ പറഞ്ഞേ? ആസ്ക്. പ്രയർ ലൈഫ് ഉണ്ടെങ്കിൽ, ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ, ഉറപ്പിച്ചോ ക്രിസ്തുവിൽ തന്നെയാ വസിക്കുന്നു. പ്രയർ ലൈഫ് എല്ലാവരും കേൾക്കുന്നുണ്ടോ അല്ലെ? പ്രയർ ലൈഫ് ഇല്ലെങ്കിൽ വസിക്കുന്നത് ക്രിസ്തുവിലൊന്നും അല്ല. ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും, ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി വല്ലതും തരുന്നുണ്ടോ? ചെല്ലു പറഞ്ഞ ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും എനിക്ക് മറുപടി കിട്ടുന്നില്ല. അവിടെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ പ്രാർത്ഥിച്ച ദൈവം ഒന്നും, അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ആലോചിച്ചപ്പം വേറെ മറുപടി ഒന്നുമില്ല. നിങ്ങളുടെ ഭവങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ ചോദിക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. ആൻസേർഡ് പ്രയർ, ഒരു ആൻസേർഡ് പ്രയറും ഇല്ലേ? ചില കാര്യങ്ങൾ ലേറ്റ് ആവുന്നുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടായ്മയോട് ചോദിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ആൻസർ ഒന്നും കിട്ടുന്നില്ലേ? ഉണ്ടോ? കുറച്ച് സൗകര്യമാര് നിങ്ങൾക്കൊന്നും കിട്ടും, നമുക്കൊന്നും കിട്ടുന്നില്ലേ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ ചോദിച്ചോളാനാ പറയുന്നത്. ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇന്നലെ ചർച്ചിൽ ഇവിടെ ആരും ഇല്ലായിരുന്നു, പെട്ടെന്ന് കഥകെ തട്ടുന്ന സൗണ്ട് കേട്ടു. ഞാൻ വിചാരിച്ച സൗരന്മാരും ഇല്ലായിരിക്കും. അപ്പം പട്ടികയും ചെയ്തു, ഇവിടെ തുറന്നപ്പോ ആരുമില്ല. നോക്കിയപ്പം ഇവിടെ വരുന്ന മാഗസിൻ ഒരെണ്ണം അവിടെ കിടപ്പുണ്ട്. അയാളെ പോസ്റ്റുമാൻ അന്ന് തട്ടിയിട്ട് ഇട്ടിട്ട് പോയതാ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മറിച്ചപ്പോൾ ദൈവം എന്നെ ബലപ്പെടുത്തിയോട് നിങ്ങളോട് ഷെയർ ചെയ്യുക. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, അതിന്റെ പുറകിലുള്ള ലേഖനമാണ്. എല്ലാ കോപ്പീസിലും എണ്ണം തന്നെ ഉള്ളൂ. പ്രസിദ്ധനായ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ മാർക്കിനൻ, രോഗങ്ങളെ ക്യാൻസർ ചികിത്സയുടെ പേരിൽ ഗവൺമെന്റ് വിദേശത്ത് ഒരു അവാർഡ് കൊടുത്തു. അദ്ദേഹം അവാർഡ് മേടിക്കാൻ വേണ്ടി ഫ്ലൈറ്റ് കയറി പോവാ, ശ്രദ്ധിക്കണേ. പക്ഷെ വിമാനം 2 മണിക്കൂറോളം പറന്നു കഴിഞ്ഞപ്പോൾ യന്ത്രപ്രകാരം മൂലം അടുത്ത നഗരത്തിലെ വിമാനത്താവളത്തിൽ ഇറക്കി. ഡോക്ടർക്ക് പരിഭ്രമമായി. തനിക്ക് തക്ക സമയത്ത് പുരസ്കാരദാന ചടങ്ങ് എത്തുവാൻ കഴിയുമോ? അന്വേഷിച്ചപ്പോൾ തലസ്ഥാന നഗരത്തിലേക്ക് വിമാനം അവിടെ നിന്ന് 10 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. എന്തു ചെയ്യും? വിമാനത്താവളത്തിലെ റിസപ്ഷൻ ഒരു പോംവഴി നിർദ്ദേശിച്ചു, കാർ മാർഗം പോയാൽ 4 മണിക്കൂർ കൊണ്ട് തലസ്ഥാനത്തെത്താം. ഡോക്ടർമാർക്ക് റെന്റ് എ കാർ സ്ഥാപനത്തിൽ ചെന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? റെന്റ് എ കാർ, ഒരു കാറ് സ്വയം ഡ്രൈവ് ചെയ്ത് യാത്രയായി. ഡ്രൈവർ അല്ല, സ്വയമായി ഡ്രൈവ് ചെയ്ത് യാത്രയായി. പക്ഷെ കുറെ ദൂരം ചെന്നപ്പോൾ കൊടുങ്കാറ്റും പേമാരിയും, അതിനേക്കാൾ വലിയ പ്രശ്നം. 4 മണിക്കൂർ കൊണ്ട് ചെല്ലേണ്ടതാ. ഇതിനിടയിൽ വഴി തെറ്റുകയും ചെയ്തു. 4 മണിക്കൂർ കൊണ്ട് ചെല്ലണം, ഇതിനിടയിൽ വഴിയും തെറ്റിപ്പോയി. കാരണം ഗവൺമെന്റ് കൊടുക്കുന്ന പുരസ്കാരമാ. അപ്പൊ ഭയങ്കര മഴ, റോഡിലെങ്ങും ആരെയും കാണാനില്ല, ജനവാസത്തിന് ലക്ഷണവും ഇല്ല. പെട്ടെന്ന് വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടൊരു വീട്. ഡോക്ടർമാർക്ക് വണ്ടി നിർത്തി ആ വീട്ടിലേക്ക് ഓടിക്കയറി. കാരണം വഴി ചോദിക്കണം, മഴ, എല്ലാം പ്രശ്നങ്ങളാ. വീട്ടമ്മയ യുവതി വാതിൽ തുറന്ന് നനഞ്ഞു കുതിർന്ന് പരീക്ഷണനായി നിൽക്കുന്ന ഡോക്ടർ മാർക്കിനെ ഏതോ വഴിയാത്രക്കാരനെന്ന് കരുതി അവിടെ അവിടെ സ്വീകരിച്ചു. കാറ്റും കനത്ത മഴയും കാറ്റും ശമിക്കുന്നത് വരെ അവിടെ 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 നിൽക്കാൻ, അല്ലെങ്കിൽ ആ വീട്ടിൽ നിൽക്കാൻ അവർ ആ സ്ത്രീ പെർമിഷൻ കൊടുത്തു. താൻ ആരാണെന്ന് ഡോക്ടർമാർക്ക് വെളിപ്പെടുത്തിയില്ല, താൻ ആരാന്ന് പറഞ്ഞില്ല. എങ്കിലും അവർ അദ്ദേഹത്തിന് ചൂട് ചായയും ബിസ്ക്കറ്റും നൽകി. അദ്ദേഹത്തിന് സന്തോഷമായി. തുടർന്ന് വീട്ടമ്മ പറഞ്ഞു, എന്റെ പ്രാർത്ഥനാ സമയമായി. അപ്പൊ ഇയാൾ വെളിയിരിക്കുക, ദിസ് ഇസ് എന്റെ പ്രാർത്ഥന ടൈമായി, ഞാൻ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ. പുള്ളി വിളിച്ച് പ്രാർത്ഥിക്കാൻ വരുന്നോ? ഡോക്ടർമാർക്ക് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, എനിക്ക് പ്രവർത്തിയില്ല വിശ്വാസം. അദ്ദേഹം വ്യത്യസ്തമായിരുന്നു. ആ സ്ത്രീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് ഡോക്ടർമാർക്ക് നോക്കൂ, ഇവരെന്ത് പറയുന്നത്, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ അദ്ദേഹം ചോദിച്ചു, എന്താ പ്രാർത്ഥിച്ചേ? അവർ പറഞ്ഞു, ഈ തൊട്ടിൽ കിടക്കുന്നത് എന്റെ ഏക മകനാ. കുഞ്ഞിനൊരു പ്രത്യേക തരം ക്യാൻസറാ. ഇത് ചികിത്സിക്കാൻ ഡോക്ടർമാർക്ക് എന്നൊരു ഡോക്ടറെ ഈ രാജ്യത്തുള്ളൂ. എന്നാൽ അദ്ദേഹം ദൂരെ ഒരു നഗരത്തിലാ താമസിക്കുന്നു. അദ്ദേഹത്തെ ഫീസ് കൊടുത്ത് കൊണ്ടുവരാൻ എനിക്ക് കഴിവില്ല. അതുകൊണ്ട് ഞാൻ ആ കാര്യം പ്രാർത്ഥിക്കുന്നു, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് അല്ലാഹ്. ഡോക്ടർമാർക്ക് നിശബ്ദനായിരുന്നു പോയി. താൻ യാത്ര പുറപ്പെട്ടതും വഴിയിലുണ്ടായ തടസ്സങ്ങളും താൻ ഒടുവിൽ കൃത്യമായി ഇവിടെ എത്തിയതും അദ്ദേഹം ഓർത്തു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇതാ തന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഡോക്ടർ മാർക്കിന്റെ കണ്ണുകൾ നനഞ്ഞു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി, ഐ ആം ഡോക്ടർ മാർക്ക്. കുഞ്ഞിന്റെ ചികിത്സ സൗജന്യമായി ഏറ്റെടുത്തു. പ്രൈസ് അല്ലാഹ്. ചില മാസത്തെ ചികിത്സ കൊണ്ട് കുഞ്ഞു സൗഖ്യമായി. ഇതിനിടെ എത്തിസ്റ്റ് നാസ്തികനായിരുന്ന ഡോക്ടർമാർ ദൈവവിശ്വാസിയെ തീരുകയും ചെയ്തു. ഹല്ലേലൂയ. ഇതത്രേ പ്രാർത്ഥനയുടെ ഫലം. പ്രാർത്ഥന അടുത്ത സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ our God is a supernatural God. He works in ways we cannot see. അവൻ നാം ചിന്തിക്കാത്തതും അറിയാത്തതുമായ വഴികളിൽ പ്രവർത്തിക്കുന്നവനാ. പിശാച് പറയും, ഇത്ര നാളായിട്ട് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ മടുത്തുപോയി. ഇഫ് യു ഹാവ് എ പ്രയർ ലൈഫ്, ദൈവ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം, അത് പറയുന്ന മടിയൊന്നുമില്ല. നിന്റെ വഴികൾ എന്റെ വഴികളല്ല, നിന്റെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളുമല്ല. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ നിന്റെ ചിന്തകളെക്കാൾ എന്റെ ചിന്തകളും നിന്റെ വിചാരങ്ങളെക്കാൾ എന്റെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, മുട്ടിൽമേൽ നിന്നുകൊണ്ട് ഈ ലോകത്തെ ജയിപ്പാനായിട്ട് കർത്താവ് നമ്മെ വിളിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥന മടുത്തു പോയിട്ടുണ്ടോ? കം ബാക്ക്, മടങ്ങി വരിക. അത് യുദ്ധക്കളമാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ പ്രവർത്തിക്കുന്ന വഴികൾ നാം അവന് പറഞ്ഞു കൊടുക്കണ്ട. നമുക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം ദൈവം അത്യുന്നതനായിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ ബുദ്ധി അപ്രമേയം അത്രേ. ഇഫ് യു ഹാവ് എ പ്രയർ ലൈഫ്, വി ആർ അബൈഡിംഗ് ഇൻ ക്രൈസ്റ്റ്. 2, അതിന്റെ 15:8 വായിക്കാം. 15:8, 15:8. നമുക്കറിയാവുന്ന വചനങ്ങളാ. എ ലൈഫ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന്റെ ഒരു ജീവിതം നാം നയിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്റെ അരകും ശിഷ്യന്മാരാകും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നയിക്കുന്നത് ഒരു ബിലീവർ, ഒരു വിശ്വാസിയുടെ, വിശ്വാസി എന്ന് പറഞ്ഞാൽ സഭയിൽ വരുന്നു, കൂട്ടായ്മയ്ക്ക് പോകുന്നു, ബൈബിൾ ഇച്ചിരി വായിക്കുന്നു, പിന്നെ പിന്നെ എന്താ ഇടയ്ക്കൊരു ക്യാമ്പിന് വരുന്നു, ചിലതിനും വരത്തില്ല. ഇതൊന്നും അല്ല ഇവിടെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ. ഇനി എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ആരാ ശിഷ്യൻ? ഇഫ് യു ആർ ലീഡിംഗ് എ ലൈഫ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ദിവസേന ക്രൂശുമെടുത്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ നമ്മൾ ഫലം കായ്ക്കുക. കർത്താവ് പറഞ്ഞ കാര്യമാണ്, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. പ്രിയ സഹോദരങ്ങളെ, താഴോട്ട് വായിക്കുന്നത് ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഒബീഡിയൻസ്. അവിടെ കർത്താവ് അതിനോട് താഴോട്ട് പറയുന്നുണ്ട്, നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അത് പറയുന്നുണ്ട്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എബൈഡ് ഇൻ മൈ ലവ്, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ. അല്ലേ, നമ്മൾ മുമ്പ് ഒരു ഒരു ദേവാസനെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾ ചോദിച്ചു, എങ്ങനെയാ കൽപ്പന അനുസരിക്കുന്നത്? ഹൗ ഐ ക്യാൻ ഒബൈ ദ കമാൻഡ്സ് ഓഫ് ഗോഡ്? കർത്താവ് പറഞ്ഞു, ഇഫ് യു ലവ് മീ യു വിൽ ഒബൈ മൈ കമാൻഡ്മെന്റ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകളെ. അപ്പൊ ഒരാൾ ചോദിച്ചു, എങ്ങനെയാ സ്നേഹിക്കുന്നത്? എങ്ങനെയാ സ്നേഹിക്കുന്നത്? കർത്താവ് പറഞ്ഞു, ഇഫ് യു നോ മീ യു വിൽ ലവ് മീ. നീ എന്നെ അറിഞ്ഞാൽ നീ എന്നെ സ്നേഹിക്കും. നമ്മൾ ചോദിക്കുന്നത് എങ്ങനെ അറിയുന്നേ? കർത്താവ് പറഞ്ഞു, ഇഫ് യു അബൈഡ് ഇൻ മീ, നീ എന്നിൽ വസിച്ചാൽ നീ എന്നെ അറിയും. ഏറ്റവും താഴെ എങ്ങനെ ഫലം കഴിക്കുന്ന ചോദിച്ചത്. പ്രിയസൗരങ്ങളെ, ഒരു കാര്യം ഞാൻ മനസ്സിൽ പറയാൻ ആഗ്രഹിക്കുക, ഫലം കഴിക്കുന്നതിനെ ശ്രദ്ധിച്ചോണം. അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ടാവും, ശ്രദ്ധിച്ചോണേ. രണ്ട്, അവനൊരു ഗ്രോയിങ് സെൻസ് ഓഫ് വീക്ക്നെസ് ഉണ്ടാവും. ടേക്ക് ഇറ്റ് സ്പിരിച്വലി. നാളുകൾ കഴിയുന്നതോറും ഞാനൊരു ബലമില്ലാത്ത വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് ചുമ്മാ ഒരു ലോകത്തിന്റെ ലെവലിലല്ല. നാളുകൾ കഴിയുന്നതോറും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, ക്രിസ്തുവിലെ കോൺഫിഡൻസ് അല്ല, കുറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യു ആർ അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. മൂന്നാമതായി, ചെത്തി ഒരുക്കുന്നുണ്ടോ ദൈവം? കേൾക്കുന്നുണ്ടോ എല്ലാരും? ദൈവം വെട്ടി ഒരുക്കുന്നുണ്ടോ? ചൊല്ലി ചോദിക്കുക. നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോട്ടെ നിന്റെ ജീവിതത്തില്. ഈ സ്വരങ്ങളെ, വചനത്താലാണ് പ്രധാനമായിട്ട് വെട്ടി ഒരുക്കൽ. വേർഡ് ഓഫ് ഗോഡ്, ശ്രദ്ധിച്ചേ. വേർഡ് ഓഫ് ഗോഡ് ഇസ് എ ഹാമർ ദാറ്റ് ബ്രേക്സ് അസ്. ദൈവം നമ്മളെ തകർക്കുന്ന, ഉടയ്ക്കുന്ന ഒരു ഹാമറാ. വേർഡ് ഓഫ് ഗോഡ് ഇസ് എ ഫയർ ദാറ്റ് റിഫൈൻസ് അസ്. നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു അഗ്നിയാണ് ദൈവവചനം. The word of God is a sword that slices the flesh. നമ്മുടെ ജഡത്തിന്റേതായ കാര്യങ്ങളെ മുറിക്കുന്ന ഒരു കത്തിയാണ്, വാളാണ് ദൈവത്തിന്റെ വചനം. നമ്മൾ അനുവദിക്കണം. ഈസ് പേഴ്സണൽ, ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പ്രിയ സ്വർഗ്ഗങ്ങളെ, വസിപ്പിൻ എന്നോട് ചേർത്ത് ഒന്ന് രണ്ട് വാക്യങ്ങൾ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് വേഗത്തിൽ വായിച്ചു പോകാം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 ആൻഡ് വേഴ്സ് 6. ഒന്ന് യോഹന്നാൻ 2:6, വസിപ്പിൻ, ഡ്വെൽ ഇൻ ദ ലോർഡ്. എങ്ങനെ വസിക്കുന്നു? വേഗത്തിൽ. യോഹന്നാൻ തന്നെ എഴുതിയ ലേഖനം പരിശുദ്ധാത്മാവിൽ 1:2:6 വായിച്ചാട്ടെ. വേഗത്തിൽ വായിച്ചു.
അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും.
അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ എന്ത് ചെയ്യണം? അവൻ നടന്നതുപോലെ നടക്ക. ഇനി 2:28 കർത്താവിന്റെ വരവെങ്കിൽ ലജ്ജിച്ചു പോകാതിരിക്കാൻ അവനിൽ വസിപ്പാനായിട്ട് പറയുന്നുണ്ട്. വായിച്ചേ 2:28.
ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകും.
നാം അവന്റെ സന്നിധിയിൽ എന്ത് ചെയ്യരുത്?
ലജ്ജിച്ചു
പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം?
അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുക.
അവന്റെ പ്രത്യക്ഷതയിൽ, ശ്രദ്ധിച്ചോണേ വാക്യങ്ങള്, അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക്
ധൈര്യം ഉണ്ടാകുക.
അവക്കെ എഴുന്ന കേട്ടോ, ധൈര്യം ഉണ്ടാകേണ്ടതിന്
അവനിൽ വസിപ്പി.
കണ്ടോ, ഞാൻ ചോദിക്കട്ടെ, അവന്റെ പ്രത്യക്ഷത നമുക്ക് ധൈര്യം ഉണ്ടോ? അവനിൽ വസിപ്പിൻ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇനി വീണ്ടും അതിന്റെ 1:4:12 വായിച്ചാട്ടെ. 12 വായിച്ചാട്ടെ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, നാം അന്യോന്യം സ്നേഹിക്കുന്നെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. ശ്രദ്ധിച്ചേ. ലവ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരോടുള്ള സ്നേഹം ദൈവത്തിൽ വസിക്കുന്നതിന്റെ തെളിവാ. നമ്മളാരും തനിക്കാ തന്നെ ജീവിക്കുന്നില്ല, തനിക്കാ തന്നെ മരിക്കുന്നുമില്ല, ജീവിക്കുന്നെങ്കിൽ കർത്താവിനെ. നമ്മൾ, നമുക്ക് ആ വാക്യം അറിയാം. ഇനി അതിന്റെ 13 ഇതൊക്കെ ധ്യാനിക്കണം കേട്ടോ. 13 വായിച്ചു വിടരുത്, ധ്യാനിക്കണം.
നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു.
നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്ന എങ്ങനെ അറിയുന്നത്? അവൻ തന്റെ ആത്മാവിനെ നമുക്ക് തന്നതിനാൽ നാം അറിയുന്നു. അടുത്ത വാക്യം 14.
പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടും സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവരിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞു,
കണ്ടോ,
വിശ്വസിച്ചു ഭരിക്കുന്നു.
നിങ്ങൾ ആ വാക്യങ്ങളൊക്കെ ധ്യാനിക്കണേ. ആ വസിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, ടേക്ക് ആൻ എഫേർട്ട്. നമ്മളിത് വചനം പഠിക്കാനായിട്ട് സഭയിൽ എല്ലാ ആഴ്ചയിലും പ്രസംഗിക്കുന്നതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് പഠിക്കാതിരിക്കരുത്. ഞങ്ങൾ എപ്പോഴും പറഞ്ഞ, ബ്രിങ് എ ഡയറി, ഒരു നോട്ട്ബുക്കോ ഇത് വായിച്ചിട്ട് അല്ലെങ്കിൽ എഴുതി പഠിക്കുക എന്താണ് വസിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ നാം ദൈവസന്നിധിയിൽ അധ്വാനിക്കുമ്പോഴേ ദൈവം നമ്മോട് സംസാരിക്കത്തുള്ളൂ. നമ്മൾ പറഞ്ഞു, ദൈവമേ നീ എന്നോട് സംസാരിക്കുന്നില്ല, നീ എന്നെ പഠിപ്പിക്കുന്നില്ല, എവിടെ നമ്മൾ ഇരിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങൾ സംസാരിക്കുക, ടേക്ക് എ നോട്ട്, എഴുതി വെക്കുക, എഴുതി വെക്കുക. എങ്ങനെയാ വസിക്കുന്നത് ദൈവം? എങ്ങനെ എന്നിൽ വസിക്കുന്നത്? ഞാൻ ദൈവത്തിലാ വസിക്കുന്നത്, എങ്ങനെ അറിയുന്നത്? എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം, രണ്ട്, മറ്റുള്ളവരോടുള്ള സ്നേഹം. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ സ്ട്രെസ് ചെയ്യപ്പെടുന്ന കാര്യം. പ്രിയ സൗരങ്ങൾ, അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം, ഇത്ര വലിയൊരു സോഴ്സ് ദൈവം നമുക്ക് തന്നിരിക്കുക, ക്രിസ്തു. എന്നിട്ട് ഈ എസ്കേലിൽ ഇസ്രായേൽ ഗൃഹത്തോട് ദൈവം ചോദിക്കുന്നുണ്ട്, ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു? ഒരു ചോദ്യമാണ്, എന്തിനു മരിക്കുന്നു? ജീവനുള്ളവനായ ക്രിസ്തുവിൽ നിന്ന്, ഈ ജീവന്റെ ജലത്തിൽ നിന്ന് കുടിപ്പാനായിട്ടുള്ളപ്പോ ഡ്രൈനെസ്, അതുകൊണ്ടാ പറഞ്ഞേ ഡ്രൈ, ചില ആകെ ഡ്രൈയാ, അല്ലെങ്കിൽ ഇടയ്ക്കലല്ല, എപ്പോഴും ഡ്രൈയാ. കാരണം പൊട്ടക്കണ്ട, വെള്ളം തരാൻ കഴിവില്ലാത്ത പൊട്ടക്കണ്ണിൽ ആശ്രയിച്ചുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, ഇസ്രായേൽ ഗൃഹമേ. പ്രിയസുഹൃത്തുക്കളെ, യേശുവിലുള്ള ജീവിതം ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ വൈബ്രന്റ് ലൈഫ് എന്ന് ഞാൻ പറയുന്നു. അതൊരു ജീവൻ തുടിക്കുന്ന ജീവിതമാ. ഇനി മുന്തിരിത്തോട്ടത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ബൈബിളില് ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്നാ പാടും?
പാട്ട്.
അവിടെ പാട്ട് പാടുന്ന കാര്യമാണ്. കാര്യം ഉണ്ടായത് കാട്ടുവന്നിരിക്കുകയാണെങ്കിലും അതിനെ കുറിച്ച് പാട്ട് പാടുക. 27 പറയുന്നുണ്ട്, അന്ന് ഇരുപത്തി എസ് 22:12 തോന്നുന്നു അവിടെ പറയുന്നുണ്ട്, ഞാൻ അവന്റെ 22:2 അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഒരു പാട്ട് പാടും. സി മുന്തിരിത്തോട്ടം പറയുന്നിടത്തൊക്കെ പാട്ടുണ്ട്, കാരണം ആ അത് ആ ജീവനെയാണ് കാണിക്കുന്നത്, ജീവന്റെ സമൃദ്ധിയാണ് കാണിക്കുന്നത്. പ്രിയ സൗരങ്ങളെ, ആ ഒരു ജീവന്റെ ഇനി 15:11 യോഹന്നാൻ, ഞാൻ അവസാനിപ്പിക്കുക. യോഹന്നാൻ 15:11 ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യം നമ്മള് പറഞ്ഞെങ്കിൽ ഒന്നുകൂടെ ആവർത്തിക്കുക,
എന്റെ സന്തോഷം,
നിങ്ങളിൽ
ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കണ്ടോ.
എന്റെ സന്തോഷം ആരുടെ സന്തോഷമാ? ശ്രദ്ധിച്ചേ, സിനിമ കാണുമ്പോ 2.5 മണിക്കൂർ സന്തോഷം ഉണ്ടാവും, ഇപ്പൊ അതുമില്ല. എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും, ഇതാരുടെ സന്തോഷമാ? കർത്താവിന്റെ. പ്രിയസുഹൃത്തുക്കളെ, ദൈവന്റെ ഹൃദയത്തോട് സംസാരിച്ച കാര്യം ഞാൻ, ഐ ആം ദ ട്രൂ വൈൻ, യു ആർ ദ ബ്രാഞ്ചസ് എന്ന് പഠിക്കുമ്പം കൊളോസ്യർ 1 ഹെബ്രായർ 1 ഒക്കെ എടുത്തിട്ട് ഈ ആരാ മുന്തിരിവള്ളി എന്നൊന്ന് പഠിച്ചാ മതി. ഹൂ ഈസ് ജീസസ്? ഓ നമ്മളൊക്കെ യേശു മുന്തിരിവള്ളി, ഞാൻ കൊമ്പ്. പക്ഷെ ഈ മുന്തിരിവള്ളി ആരാ? സർവസ് അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നവല്ല ചേർന്നിരിക്കുന്നത്. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപം. ഇൻ ഹിം ആർ ഓൾ ദ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. അവനല്ല ഞാൻ വസിക്കുന്നത്, തൻ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വസിക്കുന്ന താങ്ങുന്നവല്ല ഞാൻ വസിക്കുന്നത്. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അങ്ങനെ വേണം മുന്തിരിവള്ളിയെ പഠിക്കാൻ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പറഞ്ഞേ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിലും മുമ്പേ ഉള്ളവൻ. ഈ മുന്തിരിവള്ളിയിൽ എത്ര ഞാൻ വസിക്കുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഒരു സാധാരണ വ്യക്തിയിലല്ല ഞാൻ വസിക്കുന്നത്, സർവശക്തനായ ദൈവത്തിൽ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എത്ര ഇരുട്ടുള്ളവനെങ്കിലും ഏതും മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ജീവന്റെ സകല, നിങ്ങൾ സൂര്യനെ കുറിച്ച് ചിന്തിച്ച്, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ഇതിനെല്ലാം വെളിച്ചം കൊടുക്കുന്ന, വെളിച്ചങ്ങളുടെ ഉറവയായിരിക്കുന്ന ക്രിസ്തുവിലത്രേ എന്റെ ഹൃദയം ചേർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി പറഞ്ഞാട്ടെ ഏകാത്മാവാകുന്നു. ഹീസ് വൺ ഇൻ സ്പിരിറ്റ് വിത്ത് ദ ലോർഡ്. ഏകാത്മാവാകുന്നു അവനുമായി. അങ്ങനെയാണ് നമ്മൾ ഈ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക. കണ്ണാടി പോലെ റിഫ്ലക്ട് ചെയ്യാന്നൊക്കെ പറയുന്നതിന്റെ സോഴ്സ് അതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്, അതുകൊണ്ട് ദാവീദ് പറഞ്ഞത് യഹോവയുടെ മനോഹരത്വം കാണാനും. ഫസ്റ്റ് സീയിങ് ദ ലോർഡ്, 2 മെഡിറ്റേറ്റിംഗ് കണ്ടതുകൊണ്ടായില്ല, ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. 3 ഡ്വെൽ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്, ആദ്യം കാണുന്നു, രണ്ടാമത് ധ്യാനിക്കുന്നു, പിന്നെ എഴുന്നേറ്റ് പോകത്തില്ല, അവിടെ തന്നെ അവന്റെ തേജസ്സിൽ വസിച്ചുകൊണ്ടേയിരിക്കും. പ്രിയ സൗരങ്ങളെ, ഇതാണ്, ഈ ഒരു കാര്യം വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആ സൗരഭ്യം പരക്കാൻ തുടങ്ങുന്നത്. ഞാൻ അവസാനിപ്പിക്കുക. എന്താ നമ്മൾ പറഞ്ഞത്? എന്താ ഒരു സൗരഭ്യം ഇല്ലാത്ത, എന്താ എപ്പോഴും മർമറിങ്ങ്, പെറുപെറുപ്പ്, മത്സരം, ഭവനങ്ങളിലാണെങ്കിൽ സന്തോഷമില്ല. കാരണം മറ്റൊന്നല്ല, ടേക്ക് ടൈം കർത്താവിന്റെ കൂടെ. ഞാൻ പറയുന്നത് ക്വൈറ്റ് ടൈം, ഒരു ദിവസം നടന്നില്ലെന്നോർത്തിനെ സ്റ്റോപ്പ് ചെയ്യരുത്. കർത്താവിന്റെ കൂടെ വെറുതെ ഒന്നിരുന്നാട്ടെ, വെറുതെ ഒന്നിരുന്നാട്ടെ. അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ പറയുന്നത് മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. മുന്തിരിവള്ളി പൂത്ത് വൈൻസ് വിത്ത് ടെൻഡർ ഗ്രേപ്സ് ഗിവ്സ് എ ഗുഡ് ഫ്രാഗ്രൻസ്. അത് പൂക്കുമ്പോ തന്നെ, അതുകൊണ്ട് അവൾ താഴെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ മുന്തിരിവള്ളി പൂത്തിരിക്കാൻ മുന്തിരിത്തോടെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ദിവസം ഇരിക്കണം. കർത്താവ്, ലിറ്റിൽ ഫോക്സസ് ഉണ്ടോ എന്റെ ജീവിതത്തില്? ഈ അനുഭവം നശിപ്പിച്ച് കളയുന്ന, യേശുവിനോടുള്ള ആ ഒരു പ്രേമബന്ധം, ആ ഒരു കൂട്ടായ്മ നശിപ്പിച്ച് കളയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടോ? എന്നിട്ട് അവള് വിളിക്കുക, ചുലങ്കാരി വിളിക്കുക, ദൂതായ്പഴ സുഗന്ധം വീശുന്നു, പ്രിയ വരിക, സകലവിധ വിശിഷ്ട ഫലവും ഉണ്ടെന്നാ പറഞ്ഞു. അവൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നുമില്ലേ കർത്താവ്, വന്നാട്ടെ, സകലവിധ വിശിഷ്ട ഫലവും ഉണ്ടെന്നാ പറഞ്ഞു. മാതളമുണ്ട്, മൈലാഞ്ചിയുണ്ട്, ജടമാംസിയുണ്ട്, കുങ്കുമമുണ്ട്, എല്ലാം എല്ലാം അവിടെ വലിയ ഫലങ്ങളുടെ ഒരു വലിയ ലിസ്റ്റാ. കർത്താവിനെ വിളിക്കുക, വന്നേ കർത്താവേ, വന്നേ. ഇപ്പൊ കർത്താവ് വിളിക്കുക, എന്റെ പ്രിയ നീ എഴുന്നേൽക്കുക, അറേഷ് മൈ ബിലവഡ്, എന്റെ സുന്ദരി വരിക. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു, വെള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിൽ വിളിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. ഈ ആത്മീയ കൂട്ടായ്മ അനുഭവിച്ചൊരിക്കൽ കാണും. കർത്താവിനെ വിളിക്കുകയാണ്, നഷ്ടമായിട്ടുണ്ടോ, ഭാരപ്പെടണ്ട, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ പാടി, പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത് യുഗകാലം വരെയും. ഹല്ലേലൂയ. ഈ ബന്ധം മാത്രം. പിതാവുണ്ട പോലീസ് പറഞ്ഞത്, ഹു ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിനെ വിളിക്കണം, കർത്താവിനോട് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. പ്രിയ വരിക, വേരാറ് നിഴൽ കാണാതെയാകുവോളം നമുക്ക് മൂറിൻ മലയിലും കുന്തിരിക്ക കുന്നിലും ചെന്നിരിക്കാം. ഇപ്പൊ കർത്താവ് പറയും, എന്റെ പ്രിയ നീ സർവാംഗ സുന്ദരി, നിന്നിൽ ഒരുവനവുമില്ല. അപ്പോൾ നമ്മൾ പറയും, അവൻ എന്നെ വീഞ്ഞുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഞാൻ അവന്റെ തണൽ അതിമോദത്തോടെ ഇരുന്നു. അതിന്റെ ഫ്രൂട്ട്, അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.